പോയവർഷം നമ്മുടെ സാഹിത്യത്തിന്റെ വിവിധ ശാഖകളിൽ എന്തൊക്കെ സംഭവിച്ചു? ഒരു പിരിഞ്ഞു നോട്ടം. ആദ്യം നമ്മുടെ കഥ നോവൽ സാഹിത്യത്തിലെ 2015 ശ്രദ്ധേയമായ രചനകളെ കുറിച്ച് നിരൂപകനായ M.K. ഹരികുമാറിന്റെ നിരീക്ഷണം കേൾക്കാം. മലയാള കഥാ നോവൽ സാഹിത്യം 2015.
കഥാ നോവൽ വിഭാഗങ്ങളെ മൊത്തത്തിൽ ഫിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. രൂപത്തിലും ഘടനയിലും വ്യത്യസ്തത പുലർത്തുന്നുവെങ്കിലും ഫിക്ഷനെ പൊതുവെ ബാധിക്കുന്ന ആശയങ്ങളും നിർബന്ധങ്ങളും ഉണ്ട്. ഒരു നിരൂപകന് ഫിക്ഷനെ തത്വചിന്താപരമായ ഉത്തരവാദിത്വത്തോടെ സമീപിക്കേണ്ടതുണ്ട്. ഏതെല്ലാം സിദ്ധാന്തങ്ങൾ വന്നാലും കഥ അതിന്റെ സ്വഭാവത്തിലും വിപ്ലവത്തിലും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴും വിമർശകന് തത്വചിന്താപരമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. ഇന്നത്തെ കഥ എഴുത്തുകാരന്റെ സവിശേഷമായ മനോഭാവമോ ദർശനമോ ആവിഷ്കരിക്കുന്നില്ല. സ്വന്തം ദർശനത്തെയോ നിലപാടിനെയോ കളിയാക്കിക്കൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടോ സമകാലീനമോ കാൽപ്പനികമോ ആയ ഒരു ലഘുവിവരണത്തിനാണ് കഥാകൃത്തുക്കൾ പൊതുവെ മുതിരുന്നത്. കഥാകാരന്റെ ആത്മാവിന്റെ വിലാപമോ അഭിനിവേശമോ കാണാൻ കഴിയില്ല. കഥാകാരന്റെ വിഷയം ഇവിടെ ഒട്ടും വ്യക്തിപരമല്ല. നിർവ്യക്തീകരിക്കപ്പെട്ട പ്രമേയങ്ങളാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ മുഖമുദ്ര. ജേർണലിസത്തിൽ എഴുതുന്നയാളിന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. അയാൾ പ്രിയലിസത്തെ മുൻനിർത്തി ഒരവതരണത്തിനാണല്ലോ മുതിരുന്നത്. ഒരു അപകടമോ അമളി പറ്റിയതോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതുന്നയാളിന് മമത അതിന്റെ യാഥാർത്ഥ്യത്തോട് മാത്രമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ റിപ്പോർട്ടർ തനിക്കിഷ്ടപ്പെട്ട ഒരു മുഖം കണ്ടെത്തും. ഒരു വാസ്തവത്തെ തന്റേതായ ഒരു മുഖവരയോടെ മുൻഗണനാക്രമത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ഈ വ്യക്തിഗത സമീപനം പോലും ഇന്നത്തെ കഥകളിലില്ല. കഥാകൃത്ത് എന്ന വ്യക്തി ഏകാന്തനായി അനുഭവിച്ച പ്രതിസന്ധിയുടെയോ സമസ്യയുടെയോ കുഴപ്പത്തിന്റെയോ പകർപ്പായിട്ടല്ല ഇന്ന് കഥകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥകൾ ഒരു പ്രസ്ഥാനത്തിൽ അകപ്പെടുന്നതിന് ആവശ്യമായ ദർശന ഐക്യം സ്ഥാപിക്കുന്നുമില്ല. KP നിർമ്മൽകുമാറിന്റെ തെരഞ്ഞെടുത്ത കഥകൾ കണ്ടു. ഈ കഥകളും ബി മുരളിയുടെ കഥകളും ഒരേ തലത്തിലല്ലെന്ന് പറയാൻ എന്നെ അനുവദിക്കുക. നിർമ്മൽകുമാർ ഒരു ക്രാഫ്റ്റ് എന്ന നിലയിൽ കഥയെ പ്ലേ ചെയ്യുന്നു. അദ്ദേഹത്തിന് കഥാരചനയിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി, അതിന്റെ ഘടനയിൽ വരുത്തുന്ന വ്യക്തിപരമായ കടന്നുകയറ്റത്തിൽ നിന്നും വ്യതിയാന ക്രമങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതായത് ഒരു കഥ പറയുമ്പോൾ അത് തന്റെ വ്യക്തിത്വത്തിന്റെ എല്ലാ സവിശേഷതകളും കൂടിച്ചേർന്നതാകണമെന്ന ശാഠ്യമാണ് നിർമ്മൽകുമാറിന്റെ പ്രത്യേകത. ഇത് എല്ലാ വായനക്കാരെയും ആനന്ദിപ്പിച്ചു കൊള്ളണമെന്നില്ല. ലോക പ്രശസ്ത കഥാകൃത്ത ഇറ്റാലോ കാൽവിനോയുടെ ചില കഥകൾ സ്ഥൂലമാവുന്നതോ അല്ലെങ്കിൽ ആസ്വാദ്യമാവുന്നതോ വായനക്കാരന്റെ പ്രശ്നമാണ്, കഥാകൃത്തിന്റേതല്ലെന്ന് മാത്രം. കഥാകൃത്ത് തന്റെ ആത്മനിഷ്ഠമായ കുരുക്ക് അഴിക്കാനായി എഴുതുന്നു എന്നത് ഇന്ന് ഒരു മിത്തായിട്ടുണ്ടാകാം. അങ്ങനെ എഴുതിയവരുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെയാണ് എഴുതിയത്. കാഫ്ക അങ്ങനെ എഴുതി. VP ശിവകുമാർ, OV വിജയൻ തുടങ്ങിയവർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗ്രേസിയുടെ ഉടൽ വഴികൾ എന്ന സമാഹാരം പെണ്ണിനെ മിത്താക്കുന്ന രചനകളാണ്. സമീപകാലത്ത് പൊന്തിവന്ന ഒരു പ്രവണതയാണിത്. പെണ്ണ് എഴുതുകയാണെങ്കിൽ അത് ലിംഗാധിഷ്ഠിതമാകണമെന്ന് അനുശാസിക്കുന്നു. പെണ്ണുടലിൽ പെൺ ലിംഗം സൃഷ്ടിക്കുന്ന അനുഭൂതിയുടെ പ്രവിശ്യ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. ലോക സാഹിത്യത്തിൽ വിർജിനിയ ഉൾഫ്, സിമോങ് ദബുവെ, സൂസൻ സൊണ്ടാഗ് തുടങ്ങിയവർ ഈ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചു. സ്വന്തം ഉടലിന്റെ ദ്വീപിൽ താൻ തനിച്ചാണെന്ന് വിളിച്ചു പറയാൻ എത്രയോ പെണ്ണെഴുത്തുകാരികൾ മുന്നോട്ട് വന്നു. അതിൽ കഴമ്പില്ല എന്നൊന്നും ആരും പറയില്ല. നമുക്ക് പറയാനൊരു കാര്യമുണ്ടാവുക, അത് വ്യത്യസ്തമായി പറയുക എന്നല്ലാതെ കഥാകൃത്തിനെ നേരിടുന്ന പ്രശ്നം വേറെന്താണ്? രാജേഷ് നാഥ് എന്ന യുവകഥാകൃത്തിന്റെ അനസ്തേഷ്യ എന്ന സമാഹാരത്തിലെ കഥകൾ മലയാളത്തിലെ യാഥാസ്ഥിതിക വായനക്കാരെ അമ്പരപ്പിച്ചേക്കാം. ഈ കഥാകാരൻ തന്റെ വിഭ്രാമകമായ ബുദ്ധി ഉപയോഗിക്കുന്നു. ആന്തരിക യുക്തിയാണ് രാഗേഷിന്റെ യാഹു, പ്രൊട്രാക്ടർ, ജലപഥം, എഴുത്തുകാരൻ തുടങ്ങിയ കഥകളിൽ കാണാനാവുന്നത്. ഇത് പരീക്ഷണാത്മകമാണ്. കഥയുടെ രൂപത്തിലേക്ക് സിനിമയുടെയും പ്രബന്ധത്തിന്റെയും ആഖ്യാന ഘടന തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്നത് കാണാം. സ്വപ്നത്തെയാണോ യാഥാർത്ഥ്യത്തെയാണോ ഈ കഥാകൃത്ത് അവതരിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തനിക്കൊരുപോലെയാണെന്നും രണ്ടിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും ഈ കഥാകൃത്ത് വരികൾക്കിടയിലൂടെ വിളിച്ചു പറയുന്ന പോലെ തോന്നി. ലൂയി അൾത്തൂസറിന്റെ ചുംബനം എന്ന കഥയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലാ പുരുഷന്മാരും ലൂയി അൾത്തൂസർമാരാണ്. ഭൂമിയിലെ എല്ലാ പുരുഷന്മാരുടെ ചുംബനങ്ങളും ഏറ്റുവാങ്ങാൻ ഒരു സ്ത്രീ രൂപത്തിനാവില്ല. കോശവിഭജനം പോലെ അത് വിഭജിക്കപ്പെടുന്നു. രാഗേഷ് നാഥ് എന്ന മനുഷ്യൻ രാഗേഷ് നാഥ് എന്ന കഥാകൃത്തിനെ ഒരു ഭാരമായി ഉള്ളിൽ വഹിക്കുന്നുണ്ട്. കഥാരചനയുടെ വേളയിൽ തന്റെ ബൗദ്ധികവും അനിയന്ത്രിതവുമായ വിചാരങ്ങൾ അദ്ദേഹത്തെ തന്നെ അട്ടിമറിക്കുകയാണ്. വർഷങ്ങളായി കഥകൾ എഴുതുന്ന സജിനി S ന്റെ മാൻ ഓഫ് ദി മാച്ച്, M മഞ്ജുവിന്റെ ലോകത്തിന്റെ സന്തതി മോഹൻ കൊട്ടറയുടെ വെളിച്ചം തേടുന്ന ഗുഹകൾ, ഗോപൻ മൂവാറ്റുപുഴയുടെ ഗസേറ ഓട്ടക്കാരൻ, രാജീവ് ജി ഇടവയുടെ ഗ്യാസ് മണ്ടി, സതീഷ് കിടാരക്കുഴിയുടെ പ്രേക്ഷകരില്ലാതെ ഒരു നക്ഷത്രം, വാനിതാ സ്ഥലയാവൂരിന്റെ പ്രവാചക കഥാവലി എന്നീ സമാഹാരങ്ങൾ കഴിഞ്ഞ വർഷത്തെ കഥാലോകം അന്വേഷണത്തിന് തയ്യാറാണെന്ന വ്യക്തമായ സൂചന തരുന്നുണ്ട്. സക്രിയയുടെ മൃഗപക്ഷി പ്രാണി കഥകൾ, നീല പത്മനാഭന്റെ ലഹരിയിൽ ലയിച്ചവർ എന്നീ സമാഹാരങ്ങൾ പോയ വർഷത്തിന്റെ സാഹിതീയമായ ദീപ്തസ്മൃതികളായി നിൽക്കും. മലയാള കഥയിൽ സക്രിയ നടത്തിയ പരീക്ഷണത്തിന്റെ അരികു പിടിക്കാൻ പോലും ഇന്നാരുമില്ല. മനുഷ്യേതരമായ ലോകത്തിന് ജീവൻ വെപ്പിക്കാൻ കഴിഞ്ഞതിലൂടെ സക്രിയ പുതിയൊരു ഭാഷണം പരിചയപ്പെടുത്തി. ഒരു മനുഷ്യാത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു ചാടി ഒരു തവളയിലോ എട്ടുകാലിയിലോ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? അത് അനുഭവത്തിന്റെ മറ്റൊരു വൻകരയാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം കാണിച്ചു തന്നു. ഇപ്പോഴും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു യുക്തിയും അപഗ്രഥനവുമാണ് നാം പിന്തുടരുന്നത് എന്നത് ഒരു തിരിച്ചടിയായിരിക്കെ സക്രിയ തുടങ്ങിവെച്ച പരീക്ഷണ പരിവർത്തന ത്വര ഇനിയും തുടരേണ്ടതുണ്ട്. ആനുകാലിക കഥകളിൽ വർദ്ധിച്ച വീര്യത്തോടെ സാന്നിധ്യം അറിയിക്കുകയാണ്. സക്രിയയുടെ ഒരു എഴുത്തുകാരി അപഹരിക്കപ്പെടുന്നു എന്ന കഥ അകം മാസികയിൽ വന്നു. സക്രിയയുടെ ഗദ്യം പരമ്പരാഗത സോപ്പ് പരിപാടി ഒന്നുമല്ല, അത് യുക്തി കൊണ്ട് തന്നെ ജീവിതത്തിന്റെ യുക്തിഭംഗം നിർമ്മിക്കുന്നു. ജീവിതം അർത്ഥശൂന്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ അർത്ഥശൂന്യത ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് യുക്തിയുടെ ചെറു ഘടനകൾ കൊണ്ടാണ്. എഴുത്തുകാരന്റെ കഥ അവൻ മനസ്സിൽ താലോലിച്ച ഒരു മോഹമാണ്. ഈ കഥയിലെ എഴുത്തുകാരി കരയാനെന്തിരിക്കുന്നു, കഥകളും മോഹങ്ങൾ മാത്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിക്കുന്നു. സമീപകാല രചനകൾ കൊണ്ട് സത്ത നേടിയ ഇന്ദുചൂടൻ കിഴക്കേടം സത്യമംഗലം എന്ന കഥ എഴുതിയത് ഭാഷാഘോഷണിയിലാണ്. ഈ കാലത്തിനുള്ളിലെ മനുഷ്യ ദുഃഖത്തിന്റെ ഒരു ഗാഢ നിമിഷം ഈ കഥ തരുന്നു. കിഴക്കേടത്തിന്റെ ഭാഷ വളരെ അനാർഭാടമാണ്. ജീവിതാനുഭവത്തിന്റെ പൊള്ളലിൽ നിൽക്കുമ്പോൾ ഛന്ദസ് കലർന്ന ഭാഷ ചിലപ്പോൾ ആ പ്രമേയത്തെ തന്നെ കളിയാക്കുമായിരിക്കും. വി എച്ച് നിഷാദിന്റെ ലേഡി ലൈബ്രേറിയൻ, എം രാജീവ് കുമാറിന്റെ ഖദറിന്റെ അറിവ്, ടി കെ ശങ്കരനാരായണന്റെ മാധവന്റെ മോതിരം, വി ബി ജ്യോതിരാജിന്റെ അവസാനത്തെ അത്താഴം, വിജയകൃഷ്ണന്റെ നിർവ്യാജം, മിനി എം പിയുടെ ഫേസ്ബുക്ക് റിവ്യൂ, അലി പുതുപ്പൊന്നാനിയുടെ ഈർച്ച, പ്രമോദ് കുവേരിയുടെ ഷാജി, വത്സലൻ വാതുശ്ശേരിയുടെ ഹോംസ്, ചന്ദ്രൻ പൂക്കാടിന്റെ വായനശാല, സണ്ണി തായങ്കരിയുടെ ഇറച്ചി തുടങ്ങിയ കഥകൾ വായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇക്കൂട്ടത്തിൽ ഈ ലേഖകന്റെ അട്ട എന്ന കഥയെക്കൂടി പരാമർശിക്കാതിരിക്കുന്നത് അനൌചിത്യമാകുമെന്ന് വരുന്നു. എതിർദേശ മാസികയിൽ വന്ന ഈ കഥയെക്കുറിച്ച് ധാരാളം വായനക്കാർ ആസ്വാദന വിവരം അറിയിച്ചു. ഒരട്ട തിരക്കേറിയ റോഡ് മുറിച്ചു കിടക്കുന്നതാണ് ഇതിവൃത്തം. കഥ പറയുന്നതാകട്ടെ കഥാകൃത്തായ വിദ്യാർത്ഥിയും ഒരേ സമയം കഥാകൃത്ത് സ്വന്തം കഥ പറയുകയും അട്ടയുടെ ജീവിതവുമായി തന്നെ കൂട്ടി വായിക്കുകയും ചെയ്യുകയെന്ന ദ്വന്ദ്മാനമാണ് ഇതിൽ പരീക്ഷിച്ചത്. മലയാളത്തിൽ കവികളും കഥാകൃത്തുക്കളും നിരൂപകരും നോവൽ എഴുതുന്നു എന്ന കൗതുകമുണ്ട്. ഇത് പക്ഷേ ആനുകാലികങ്ങളൊന്നും വേണ്ട പോയി അന്വേഷിക്കുന്നില്ല. കവി റഫീഖ് അഹമ്മദിന്റെ നോവലും ശാസ്ത്ര ലേഖകനായ ജീവൻ ജോബ് തോമസിന്റെ നോവലും ഈ ലേഖകന്റെ ജലച്ഛായ ശ്രീനാരായണായ എന്നീ നോവലുകളും ഈ ഗണത്തിൽ വരികയാണ്. നോവൽ ഈ കാലഘട്ടത്തിന്റെ മാധ്യമമാണ്. ഇത്രയും സംവാദം അനുവദിക്കുന്നതും രൂപത്തെ ഇഷ്ടം പോലെ വിഘടിപ്പിക്കാൻ കഴിയുന്നതുമായ വേറൊരു മാധ്യമമില്ല. നോവലിന്റെ ഗണത്തെപ്പറ്റി വേണ്ടത്ര ധാരണ ഇനിയും നമ്മുടെ ഭാഷയിൽ രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പരമ്പരാഗത രൂപമാണ് പലരും അവലംബിക്കുന്നത്. ഒരു കഥയുണ്ടായിരിക്കുക, അതിന് ആദിമത്യാന്തമുണ്ടായിരിക്കുക തുടങ്ങിയ പഴയ സങ്കല്പങ്ങളിൽ തന്നെ ഉറച്ചു തന്നിട്ട് എന്താണ് കാര്യം? ഒരു നോവലിസ്റ്റിന് ബാധ്യതയുണ്ട് തന്റെ മാധ്യമത്തെ പാരമ്പര്യത്തിൽ നിന്ന് വേർപെടുത്തുക എന്നതിൽ. ഇന്നലെ വരെ കണ്ട നോവൽ മാതൃക ഇന്നും സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നോവലിന്റെ കലയിൽ എന്താണ് ഒരാൾ സംഭാവന ചെയ്യുന്നതെന്ന് ആലോചിക്കണം. നോവലിന്റെ സ്ഥിരം ഘടനയിലേക്ക് ചില പ്രമേയങ്ങൾ കുത്തിനിറച്ച് കഥകൾ വാർത്തെടുക്കുന്നത് അപരിഷ്കൃതമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. നോവലിന് ജ്ഞാനത്തിന്റെ ഒരു പുതുലോകം സംഭാവന ചെയ്യാനുണ്ട്. കഥകൾക്കിടയിലൂടെ അസ്തിത്വത്തെ സ്പർശിക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു കണമെങ്കിലും നൽകണമെന്നാണ് ഹെർമൻ ബ്രോക്ക് പറഞ്ഞത്. സാധാരണ ജീവിതമല്ല, അതിനടിയിലുള്ള അസാധാരണമായ തിരിച്ചറിവുകളാണ് നോവലിന് ജീവൻ ലഭിക്കുന്നത്. എന്തുകൊണ്ട് പുതിയ രൂപം തേടണമെന്ന് ആലോചിക്കണം. പഴയ രൂപം തേടുന്നത് ഒരു കീഴടങ്ങലാണ്. കാരണം ആ രൂപം നമ്മുടേതല്ലോ, നമുക്ക് വിധിക്കപ്പെട്ടത് പുതിയ രൂപമാണ്. അത് നാം കണ്ടെത്തേണ്ടതുമാണ്. സാമ്പ്രദായിക ശൈലിയിലാണെങ്കിലും പോയ വർഷം പ്രത്യക്ഷപ്പെട്ട പ്രധാന നോവലുകൾ മനോജ് കുറൂരിന്റെ നിലം പൂത്ത് മലർന്ന നാൾ, ഇന്ദുമേനോന്റെ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം, കെ പി രാമനുണ്ണിയുടെ ദൈവത്തിന്റെ പുസ്തകം, എം മുകുന്ദന്റെ ഉടനന്നാക്കുന്ന ചോയി എന്നിവയാണ്. എന്നാൽ കുറെ കൂടി ഗൗരവമായ രൂപ സംവിധാനത്തിനും ആഖ്യാന കൗശലത്തിനും ഇടം നൽകുന്നത് രാജീവ് ശിവശങ്കറിന്റെ പുത്രസൂക്തം, മാടമ്പ് കുഞ്ഞുകുട്ടന്റെ പൂർണമിതം, കെ വി മോഹൻകുമാറിന്റെ കരപ്പുറത്തിന്റെ ഇതിഹാസം, എം കെ ഹരികുമാറിന്റെ ശ്രീനാരായണ എന്നിവയാണ്. ഈ നോവലുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കഥയുടെ കാര്യത്തിൽ എന്ന പോലെ നോവലിനും ഇന്നൊരു പ്രസ്ഥാനം അവകാശപ്പെടാനൊക്കില്ല. ഞാൻ ജലച്ഛ എന്ന നോവൽ